ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
சுகஸ்வரூபனாயிருக்கிறவன் விசேஷ ஞா சுகியാണ് എന്ന് തോന്നേണ്ട കാര്യമില്ലല്ലോ. കാരണം വിശേഷാതൃപ്തി നിൽക്കുന്നില്ല. ഇത് വലിയ വെളിച്ചത്തിൽ ചെറിയ മെഴുകുതിരിയുടെ വെളിച്ചം ആ വെളിച്ചത്തോടെ ഏകീഭവിക്കുന്നു. അവന് പ്രത്യേകിച്ച് നിൽക്കാൻ കഴിയുന്നില്ല, വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുപോലെ ആ നിത്യതൃപ്തിയിൽ ഈ തൃപ്തികൾ ഏകീഭവിക്കുന്നു. ഉണ്ടാ ഓരോ തൃപ്തികൾക്കും ഓരോ വ്യക്തിയായി നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തുച്ഛമായ ആനന്ദത്തെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതാണ് നിത്യതൃപ്തൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വിശേഷൊരു തൃപ്തിക്ക് ഉപകരിക്കാത്തതുകൊണ്ട് അങ്ങനെ വിശേഷ തൃപ്തി ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഇന്നതുകൊണ്ട് തൃപ്തി നേടണം, ഈ ലോകത്തിൽ ഇന്നത് നേടിയിട്ട് സമ്പത്തോ സ്ഥാനമോ മറ്റെന്തെങ്കിലുമോ എനിക്ക് നേടിയിട്ട് തൃപ്തി നേടണം എന്നൊരാഗ്രഹമില്ല. പിന്നെ അയാളെ പ്രാപിക്കുന്നത് വിശേഷ തൃപ്തിയായി നിലനിൽക്കുന്നില്ല, അതിനോട് അഹന്ത താത്മ്യപ്പെടുന്നില്ല, അത് സംഭവിക്കുന്നില്ല. പ്രാപിക്കുന്ന തൃപ്തി നശിക്കുമ്പോൾ അയാൾ ദുഃഖത്തിലേക്ക് പോകും. ഇതങ്ങനെയല്ല, അങ്ങനെ പ്രാപിക്കുന്ന ആ തൃപ്തികളോട് അയാൾ താതാത്മ്യപ്പെടുന്നില്ല. അപ്പോൾ വിഷയങ്ങളിൽ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളിൽ മനസ്സ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ അങ്ങനെ തൃപ്തികൾ ഉണ്ടായാലും അതൊരു അതിന് ഒരു വ്യക്തിയായി നിൽക്കാൻ കഴിയാത്തതുകൊണ്ട്, സമുദ്രത്തിൽ പതിക്കുന്ന ജലം അതിന് ഒരു വ്യക്തിയായി നിൽക്കാൻ പറ്റില്ല. അത് പുഴയിലെ ജലമാണ്, അല്ലെങ്കിൽ മഴവെള്ളമാണ്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജലമാണ് എന്ന് കരുതിയാൽ വേറെ തിരിഞ്ഞ് നിൽക്കാൻ വയ്യ. ഏത് നിമിഷമാണോ അത് സമുദ്രത്തിൽ പതിക്കുന്ന ജലം, അത് സമുദ്രം തന്നെ. രണ്ടാമത് പേരിട്ടതിനെ വിളിക്കാൻ കഴിയത്തില്ല, ഏകീഭവിച്ചു പോകുന്നു, അതിനൊരു വ്യക്തിത്വമില്ല. ആ സമയം അത് പുഴയിലായിരിക്കുമ്പോൾ അതിനൊരു വ്യക്തിത്വമുണ്ട്. അതിന് നദീജലം എന്ന് തന്നെ പറയും. മേഘങ്ങളിലിരിക്കുമ്പോൾ അത് മഴയുടെ രൂപത്തിലാണ്. പക്ഷെ സമുദ്രത്തിൽ വന്നാൽ ആ നിമിഷം അതിൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു, അത് ഏകീഭവിക്കുന്നു. അപ്പോൾ സമുദ്രത്തിലെ കേവലം ഒരു തരംഗം മാത്രം, ഒരു തിര മാത്രം. അതുപോലെ ഈ ക്ഷണികമായ തൃപ്തി തത്വജ്ഞാനം പ്രാപിക്കുമ്പോൾ പിന്നെ അതിന് നിലയില്ല. അത് എന്താണ്, ഈ ആനന്ദ സമുദ്രത്തിലെ ചെറിയൊരു തരംഗം മാത്രമാണ്, അവിടെ വ്യക്തിത്വമില്ല. അതുകൊണ്ട് അതിനോട് ആ അഭിമാനം വരുന്നില്ല. അതുകൊണ്ട് തത്വജ്ഞാനി തൃപ്തിയെക്കുറിച്ച് പറഞ്ഞു. അവിടെ ദുഃഖത്തിൽ നിന്നും നിലയില്ല. അതുകൊണ്ട് ദുഃഖത്തിൻ്റെ പ്രാപ്തി നാശം അതൊന്നും ഇവിടെ നിത്യതൃപ്തിയിൽ ദുഃഖത്തിന് നിലയില്ലാത്തതുകൊണ്ട്. അപ്പോൾ തത്വജ്ഞനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ, തത്വജ്ഞനും ബാഹ്യമായ വിഷയങ്ങളെ അനുഭവിക്കുന്നില്ല. ഇപ്പോൾ നിത്യ തൃപ്തനാണെങ്കിൽ അയാൾ വിഷയങ്ങളെ അനുഭവിച്ചിട്ട് വീണ്ടും തൃപ്തനാകുന്നതായി കാണുന്നുണ്ടല്ലോ. ഭക്ഷണം കഴിച്ച് തൃപ്തനാകുന്നു, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളെ അനുഭവിച്ച് തൃപ്തനാകുന്നു. അപ്പോൾ അതിന് സമാധാനമാണ് പറയുന്നത്. എന്താണ് എന്ന ബാഹ്യേന തൃപ്തി സാധനേന, ബാഹ്യമായ തൃപ്തി സാധനം കൊണ്ട് തൃപ്തനാകുന്നില്ല. കാരണം ബാഹ്യമായ തൃപ്തി സാധനങ്ങളിലൂടെ വരുന്ന തൃപ്തിക്ക് അവിടെ നിലയില്ല. അത് ആനന്ദ സമുദ്രവുമായി ഏകീഭവിക്കുന്നു. ഇതിലെ വിശേഷം എന്താ? അപ്പോൾ ആ തൃപ്തി സാധനേന അവൻ തൃപ്തനാകുന്നില്ല. ബാഹ്യമായ ശരീര ഉപചയ കാരണേന, ബാഹ്യമായി അന്നം ഔഷധം ശരീരത്തിൻ്റെ വൃദ്ധിക്കും മറ്റും കാരണമായിരിക്കുന്നതാണ്. ഇതെല്ലാം തൃപ്തിയെ കൊടുക്കുമോ? പറയുന്നില്ല. ഇത് എന്താണ്, അത്തരം കാര്യങ്ങൾ ശരീരത്തിന് വൃദ്ധിക്ക് അല്ലെങ്കിൽ ക്ഷയത്തിനുമൊക്കെ ഉപകരിച്ചെന്നിരിക്കാം തത്വജ്ഞനെ സംബന്ധിച്ചായാലും. പക്ഷേ അയാളുടെ തൃപ്തിയെ അതിനൊന്നും സ്പർശിക്കാൻ കഴിയുന്നില്ല. അത് നിത്യതൃപ്തമായി തന്നെ ഇരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് വികാരങ്ങളും, വികാരങ്ങൾക്ക് നിമിത്തങ്ങൾ ഉണ്ടായിരിക്കുക, ബാഹ്യമായോ അല്ലെങ്കിൽ ആന്തരികമായോ. അത്തരം വികാരങ്ങളുണ്ടായാൽ അത് ഒന്നും ഈ തൃപ്തിയിൽ നിന്നും വേറിട്ടല്ല. സമുദ്രത്തിൽ പലതരത്തിലുള്ള ജീവികളുണ്ട്, ബാഹ്യമായ പല നിമിത്തങ്ങളുണ്ട്. അതുകൊണ്ടെല്ലാം സമുദ്രത്തിൽ പലതരത്തിലുള്ള തിരകളും ചുഴികളും തരംഗങ്ങളും ഒരേ രൂപത്തിലല്ല, കാരണം പല നിമിത്തങ്ങളാണ്. ആ നിമിത്തങ്ങൾക്ക് കൊണ്ട് പലതരത്തിലുള്ള രൂപങ്ങൾ സമുദ്രത്തിൽ സംഭവിക്കാം, ഒരേ രൂപത്തിലുള്ളതല്ല. അതുപോലെ ഈ നിത്യതൃപ്തനായിരിക്കുന്നു ആ ജ്ഞാനിയിൽ ബാഹ്യമായ നിമിത്തങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ പലതരത്തിലുള്ള വികാര വിചാരങ്ങൾ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാലും അതൊന്നും എന്താണ്, ആ നിത്യതൃപ്തിയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതല്ല. അതിനെന്തെങ്കിലും ഭംഗം വരുത്താനും സാധ്യമല്ല. ഒരു ജീവന് തൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്, പക്ഷെ ഭയം വന്നു കഴിഞ്ഞാൽ ആ തൃപ്തി നശിച്ചു പോകുന്നു. മനസ്സിന് ഉത്കണ്ഠ വന്നു കഴിഞ്ഞാൽ തൃപ്തി നശിച്ചു പോകുന്നു. കാരണം അത് താൽക്കാലികമായതുകൊണ്ട്. ഇതങ്ങനെയെല്ലാം നിത്യതൃപ്തിയാണ്, തൃപ്തി മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ അവിടെ അതിന് വിപരീതമായ വികാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടാലും അതിനൊന്നും ആ തൃപ്തിയെ ബാധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ബാഹ്യമായ തൃപ്തി സാധനങ്ങളൊന്നും ആശ്രയിക്കുന്നില്ല. അതാണ് തത്വജ്ഞാനിയുടെ മോക്ഷത്തിന്റെ നില. കൃതാത്മാനഃ പരമാത്മ സ്വരൂപേണൈവ നിഷ്പന്ന ആത്മാനഃ സന്തഃ. കൃതാത്മാനഃ പറയുന്നു, പരമാത്മസ്വരൂപേണൈവ നിഷ്പന്ന ആത്മാനഃ. അത് പരമാത്മസ്വരൂപം തന്നെയാണ് അവരുടെ ആത്മാവ് പൂർണമായി എന്ന് പറയുന്നു. അത് പൂർണ്ണം തന്നെയായിരുന്നു. എന്തായാലും അതുവരെ താൻ അനുഭവിച്ചിരുന്ന അപൂർണതയെ മാറ്റിപ്പൂർണമായി നടത്തും. പൂർണ്ണം തന്നെ പൂർണ്ണതയെ പ്രാപിച്ചു. പൂർണ്ണം അപൂർണതയെ പ്രാപിച്ചതുകൊണ്ട്, സത്യമായിട്ടല്ലെങ്കിൽ അത് ഭ്രാന്തിയായിരുന്നെങ്കിലും ഒരു അപൂർണതയെ പ്രാപിച്ചു. അതിൽ നിന്നവൻ മുക്തനായി പൂർണമായി. പരമാത്മസ്വരൂപേണൈവ എങ്ങനെ സാധിച്ചു? അത് അവൻ സ്വയം പരമാത്മസ്വരൂപമായിരുന്നു. ആ പരമാത്മസ്വരൂപത്തിൽ മാത്രമേ പൂർണ്ണതയുള്ളൂ. ശരീരാഭിമാനത്തിൽ പൂർണ്ണതയില്ല, പരമാത്മസ്വരൂപത്തിൽ പൂർണ്ണമാണ്. അത് ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഉള്ള ഭേദമില്ല, സർവരും ആ പരമാത്മസ്വരൂപത്തിൽ പൂർണ്ണരാണ്. ആ പൂർണ്ണത്വത്തിൽ സ്ഥിതി ചെയ്യുന്നു നിഷ്പന്ന ആത്മാനഃ. നേരത്തെ പറഞ്ഞതുപോലെ ആ നിത്യതൃപ്തിയിൽ സ്ഥിതി ചെയ്യുന്നുകൊണ്ട് അവൻ നിത്യപൂർണനുമായിരുന്നു. അപ്പൊ തന്നിനെന്തെങ്കിലും ഒരു അപൂർണത അനുഭവപ്പെടുന്നുണ്ട്. തന്നിനെന്തെങ്കിലും അപൂർണത അനുഭവപ്പെടുന്നതാണ് കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നത്, ആണ് കർമ്മപ്രേരണ എന്ന് പറയുന്നു. എനിക്ക് അല്പം കൂടി സുഖം ആവശ്യമുണ്ട്, ഇവിടെ കിട്ടുന്ന സുഖങ്ങൾ പോലെ സ്വർഗസുഖം വേണം. അപ്പോൾ തൻ്റെ അപൂർണതയെ സ്വയം അറിയുന്നു. അപ്പോൾ പുതിയൊരു ലക്ഷ്യം വന്നു, അതിനെ പ്രാപിക്കുന്നു, അതിനുവേണ്ടി യത്നിക്കുന്നു. കർമ്മത്തിന് കാരണം ആ അപൂർണതയുടെ ജ്ഞാനമാണ്. ഇവിടെ അവൻ പൂർണ്ണനായിരിക്കുന്നു, അവൻ കർമ്മങ്ങൾ സംഭവിക്കുന്നില്ല, അഹന്തയോടെ കർത്തൃത്വ ബുദ്ധിയോടെ സംഭവിക്കുന്നില്ല എന്ന്. വീതരാഗാഹ വിഗതരാഗാദി ദോഷാഹ. പൂർണ്ണതൃപ്തനായിരിക്കുന്നവൻ പിന്നെ ഇവിടെ ദോഷങ്ങൾ, രാഗാദി ദോഷങ്ങളില്ല. അതുകൊണ്ട് തന്നെ ആ ദോഷങ്ങളുടെ ഫലവും അനുഭവിക്കേണ്ടി വരുന്നു. ആ ദോഷങ്ങളുടെ ഫലമായ സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നർത്ഥം. രാഗാദികളില്ലാത്തതുകൊണ്ട്, രാഗാദികളിരുന്നാൽ അത് പ്രേരിപ്പിച്ച് കർമ്മങ്ങളുണ്ടാവും. കർമ്മങ്ങൾ വന്നാൽ ഫലവും വരും. പിന്നെ ആ രാഗാദി ദോഷങ്ങൾക്ക് അതീതനായി പൂർണ്ണ തൃപ്തനായിരിക്കുന്നു. അതുകൊണ്ട് അവന് അതിൻ്റെ ഫലത്തെ അനുഭവിക്കേണ്ടി വരുന്നില്ല. പ്രശാന്ത ഉപരത ഇന്ദ്രിയാഹ, അവൻ ഉപരതനായിരിക്കുന്നു എന്നത് അവൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നത് അവൻ്റെ ഒരു ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല, കർണങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നത്. എന്തുകൊണ്ട് കർണങ്ങൾ പ്രവർത്തിക്കുന്നില്ല? കാരണം കർണങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ അതിന് വിഷയം വേണം. അതിൻ്റെ വിഷയങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധ വിഷയങ്ങൾ വേണം. ഇവിടെ പൂർണ്ണ തൃപ്തനായിരിക്കുന്നവനെ സംബന്ധിച്ച് എന്താ ആ തൃപ്തി? തന്നെ സർവം വിഷയങ്ങളും അത് തന്നെ, കരണങ്ങളും അത് തന്നെ, താനും അത് തന്നെ. അങ്ങനെയാണെങ്കിൽ പിന്നെ തന്നിൽ കർത്തൃത്വ ബുദ്ധിയുണ്ടായി, തൻ്റെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരു വിഷയം കണ്ട് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? പ്രലോഭനങ്ങൾ ഒന്നുമില്ലെങ്കിൽ അവന് കർമ്മമില്ല, കർത്തൃത്വ ബുദ്ധിയോടുകൂടിയുള്ള കർമ്മമില്ലെന്നത്. ഇവിടെ നിന്നും മഹാത്മാക്കളെ കുറിച്ചല്ല പറയുന്നു, അങ്ങനെ ധരിക്കുന്നു. സാധാരണ ഒരുവിനെ കുറിച്ച് പറയുകയാണ്. പ്രലോഭനം ഉണ്ടെങ്കിലേ കർമ്മമുള്ളൂ, അപ്പോൾ അവന് കർമ്മമില്ല. ഒരു മഹാത്മാവിൽ അവൻ ഉപരത ഇന്ദ്രിയനായി പ്രശാന്തനായിരിക്കുന്നു, അവന് കർമ്മമേയില്ല. അപ്പോൾ അവരുടെ ലോകക്ഷേമ പ്രവർത്തനങ്ങളോ അതിനെ കർമ്മമായിട്ടെടുക്കേണ്ട കാര്യമില്ല. അത് കർമ്മങ്ങളല്ല. അത്തരം ലോകക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അവർ പ്രശാന്തന്മാരായി തന്നെ ഇരിക്കുന്നു, ഉപരത ഇന്ദ്രിയന്മാരായി തന്നെ ഇരിക്കുന്നു. അതാണ് തത്വജ്ഞാനിയും അജ്ഞനും തമ്മിലുള്ള വ്യത്യാസം. തത്വജ്ഞാനി കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അവന് ഉപരത ഇന്ദ്രിയനാണ്, യാതൊരു ഇന്ദ്രിയ വ്യാപാരങ്ങളില്ലാത്തവനായും ഇരിക്കാം, അവനത് സംഭവിക്കും. അജ്ഞനാണെങ്കിലോ അത് സാധ്യമല്ല. അവൻ കർമ്മത്തിൽ ഇടപെടുന്നു, അവൻ കർമ്മത്തോട് താതാത്മ്യപ്പെടുന്നു, സംസാരത്തിന് അടിമപ്പെടുന്നു. തത്വജ്ഞാനിയല്ല അയാൾ, ശാന്തനായി തന്നെ ഇരിക്കുന്നു ഒരു കർമ്മത്തിനും. കാരണം അയാൾ മായയെ ജയിച്ചു കഴിഞ്ഞു. മായയുടെ കാര്യങ്ങളാണ് കർമ്മങ്ങൾ. മായയെ ജയിച്ചു കഴിഞ്ഞവനെ മായാ കാര്യങ്ങളായ കർമ്മങ്ങൾ എങ്ങനെ ബന്ധിക്കും? ഇപ്പോൾ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കർമ്മം ഒരു ചോദിച്ചെന്നവല്ല. കർമ്മം ചെയ്യണമോ, കർമ്മം ചെയ്യണ്ടയോ, ഈ കർമ്മം എന്നെ ബന്ധനസ്ഥനാക്കുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും അവിടെയില്ല. കർമ്മം ഭാരമാണെന്നോ കർമ്മം ഒഴിവാക്കണമെന്നോ അങ്ങനെയില്ല. തത്വജ്ഞാനി കണ്ടിട്ട് വേറൊരാൾ പറയുന്നു, ഒരുപാട് കർമ്മം ചെയ്യുന്നു, ഒരുപാട് കഷ്ടപ്പെടുന്നു, ജ്ഞാനിക്ക് വിശ്രമം ആവശ്യമാണ് എന്നും മറ്റുള്ളവൻ കരുതും. അശ്വജ്ഞാനിയാണെങ്കിലോ നിത്യവിശ്രാന്തിയിലാണ്. അപ്പോൾ ഈ അജ്ഞന്റെ കൽപ്പനയിലുള്ള വിശ്രാന്തിയും സ്വസ്ഥതയും കർമ്മത്യാഗമൊന്നും ജ്ഞാനിക്ക് ആവശ്യമില്ല. തത്വജ്ഞൻ പ്രശാന്തനായി തന്നെ ഇരിക്കുന്നു, ഉപരത ഇന്ദ്രിയനായി തന്നെ ഇരിക്കുന്നു. ഇതാണൊരു മുക്തന്റെ ചിത്രം. മുക്തനെ സംബന്ധിച്ചുള്ള അവസ്ഥ ഇതാണ്. അതെങ്ങനെ ഇരിക്കും ആ അവസ്ഥ? അതിനെക്കുറിച്ച് വാക്കുകൊണ്ട് ഇത്രയും വിശദീകരിക്കാൻ പറ്റും. ഇതെന്ന് ഗ്രഹിച്ചുകൊണ്ട് ലക്ഷ്യബോധമില്ലാതെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ ആ ലക്ഷ്യമായി മുക്തന്റെ ഒരു ചിത്രം വരച്ചു കാണിച്ചിരിക്കുകയാണ്. തത്വജ്ഞാനം കൊണ്ട് മുക്തനായവൻ ഏവം ഭൂതാഹ സർവകം സർവവ്യാപനം ആകാശവ സർവത സർവത്ര പ്രാപ്യ ഉപാധി പരിച്ഛിന്നേന ഏകദേശീയന തേ സർവകം സർവത പ്രാപ്യ ധീരാഹ. വീണ്ടും അവരെ കുറിച്ച് പറയുന്നു. ഏവം ഭൂതാഹ ജ്ഞാനികൾ മുക്തപുരുഷൻ സർവകം സർവവ്യാപനം ആകാശവ സർവത സർവത്ര പ്രാപ്യ അവർ സർവതം സർവവ്യാപിയായി ഒന്നിനെ പ്രാപിച്ചിരിക്കുകയാണ്. പിന്നെ അവർക്ക് പ്രാപിക്കാൻ അന്യമായ ഒന്നില്ല. സർവവ്യാപിയെ പ്രാപിച്ചാൽ പിന്നെ അന്യം എവിടെയാണ് ശേഷിക്കുന്നു? അവർക്കിനി വൈകുണ്ഠമോ കൈലാസമോ സ്വർഗമോ ഏതെങ്കിലും ദേവന്റെ ലോകങ്ങളോ ഒന്നുമില്ല പ്രാപിക്കാൻ. പിന്നെയോ സർവതമായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന ആ പരമാത്മ തത്വത്തെ ആകാശവും സർവത അതിനെ പ്രാപിച്ചിരിക്കുന്നു. അവർക്കിനി ലക്ഷ്യബോധമില്ല, ഇന്നതെനിക്ക് പ്രാപിക്കണം, എനിക്ക് മുക്തിയെ നേടണം, ബന്ധനത്തെ ഒഴിവാക്കണം, അങ്ങനെയൊന്നുമുള്ള യാതൊരു ചിന്തകളുമില്ല. സർവത പ്രാപ്യ നോപാധി പരിച്ഛിന്നേന ഏകദേശീന. അതുകൊണ്ട് തന്നെ അവരിൽ മറ്റ് സാധനങ്ങളുമില്ല. മുക്തന് സാധനയുടെ ആവശ്യമില്ല. എന്തിനു വേണ്ടി ഒരു തരത്തിലുള്ള സാധന ആവശ്യമില്ല. ഉപാധി പരിച്ഛിന്നേന ഏകദേശീന. അപ്പൊ അവർ മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. ശ്രവണത്തെ മനനത്തെ ധ്യാനത്തെയോ അല്പമായ ഒന്നിനെ അവർ ആശ്രയിക്കുന്നില്ല. കിം തർഹി തദ് ബ്രഹ്മൈവ അദ്വയം ആത്മത്വേന പ്രതിപദ്യ. തന്റെ സ്വരൂപം എന്താണെന്ന് അവൻ അറിഞ്ഞിരിക്കുന്നു. എന്താണ് ബ്രഹ്മൈവ തദ് ബ്രഹ്മൈവ? ഏതൊരു ബ്രഹ്മത്തെയാണോ അവൻ ശ്രവണ മനനങ്ങളെല്ലാം അനുഷ്ഠിച്ചത്, ആ ബ്രഹ്മം തന്റെ സ്വരൂപം തന്നെയാണ്. ആത്മാവായി അറിഞ്ഞിരിക്കുന്ന പ്രതിപദ്യ ധീരാഹ അത്യന്ത വിവേകിന പരമമായ വിവേകത്തിൽ പരമമായ ബോധത്തിൽ അതിന് തിരിയ ബോധം എന്ന് പറയുന്നു. യുക്താത്മാന നിത്യ സമാഹിത സ്വഭാവാഹ. പിന്നെ അതിൽ നിന്നൊരു വ്യതിചലനം സംഭവിക്കാതെ വീണ്ടും ബ്രഹ്മത്തിന് അടിപ്പെട്ട് വീണ്ടും സംസാരത്തിലേക്ക് വരാതെ യുക്താത്മാന നിത്യസമാഹിത സ്വഭാവ. ഇത് അനാദിയായി തുടർന്നു വന്നാണ്. ആ ബന്ധനത്തിൽ നിന്ന് അവൻ മോചിച്ചു, അത്യന്ത വിവേകത്തെ പ്രാപിച്ചു. അത് സ്വാനുഭവമായി തന്നെ സ്വാതന്ത്ര്യം അവന്റെ കേട്ടുകേൾവിയെല്ലാം സ്വാനുഭവം തന്നെയായി മാറി. അങ്ങനെ വരുമ്പോൾ ആ സ്വഭാവത്തിന് പിന്നെ മാറ്റം വരുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇതുവരെ മാറ്റം വന്നതല്ലേ, ഇനി എന്തുകൊണ്ട് മാറ്റം വന്നുകൂടാ? ഒരിക്കൽ വരാമെങ്കിൽ, ഒരിക്കൽ ബന്ധനത്തിൽ പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്നും മോചനം നേടിയാൽ വീണ്ടും എന്തുകൊണ്ട് ബന്ധനത്തിലായിക്കൂടാ? അപ്പൊ ഇതെല്ലാം വ്യർത്ഥമാകത്തില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് നിത്യസമായ സ്വഭാവ. അങ്ങനെയൊന്നുമില്ല, ഒരിക്കൽ ബന്ധനത്തിലായി എന്നില്ല. ഒരിക്കലായിട്ട് ഒരിക്കൽ ബന്ധനത്തിൽ പെട്ടിട്ട് പിന്നീട് മോചിക്കുന്ന അവൻ നിത്യമുക്തനാണ്. ബന്ധനത്തിൽ പെട്ടു എന്നുള്ള എന്താണ്? അതിന്റെ കേവലം ഭ്രാന്തി മാത്രമാണ്. ആ ഭ്രാന്തിയെ നശിപ്പിക്കുന്ന ജ്ഞാനം വന്നു കഴിഞ്ഞാൽ, ഭ്രാന്തി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊന്നും അവനെ ബന്ധിക്കാനില്ല. ബന്ധനത്തിന് ഏക കാരണമായിരുന്ന എന്താണ്? ഭ്രാന്തിയാണ്, നശിച്ചുപോയി. അപ്പൊ പിന്നെ ബന്ധനത്തിന് കാരണങ്ങളില്ലാത്തതുകൊണ്ട് അവനെ ബന്ധിക്കുന്നില്ല. അതുകൊണ്ട് അവൻ സമാഹിത സ്വഭാവനായി തന്നെ ഇരിക്കുന്നു, ബ്രഹ്മനിഷ്ഠനായി തന്നെ ഇരിക്കുന്നു, സർവമേവ സമസ്തം എന്നിരിക്കുന്നു. അത് സശരീരനായിരിക്കുന്നു. ഇനി ശരീരം നശിക്കുമ്പോഴോ? ആ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ മുക്തിക്കൊരു ന്യൂനതയില്ലാതിരിക്കും. ഇനി ശരീരം നശിച്ചിട്ട് കുറച്ചുകൂടി മുക്തിയെ നേടണം, അങ്ങനെയില്ല. ജ്ഞാനത്തിന്റെ ഒരു പൂർണ്ണത ശരീരനാശം കൊണ്ട് സംഭവിക്കണം, അങ്ങനെയില്ല. ശരീരപാദകാലി അവിനാശി ഭിന്നേ ഘടേ ഘടാകാശവത്, ഇത്രേ സംഭവിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. മൺപാത്രം പൊട്ടിപ്പോയി, ആ മൺപാത്രം ഇരുന്ന ഒരാകാശമുണ്ട്. ഏതൊരു ആകാശമാണോ ആ മൺപാത്രത്തിന്റെ അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നു, ഉള്ളിലും സർവത്ര വ്യാപിച്ചിരിക്കുന്നു ആ പ്രദേശത്തുള്ള ആകാശം. അതിനെന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നു. അവിദ്യാകൃത ഉപാധി പരിച്ഛേദം ജഹതി. പിന്നെ അത്രയേ ഉള്ളൂ, അത് ആ മണ്ണ് പൊടിഞ്ഞ് വീണ്ടും മണ്ണായിത്തീരുന്നു, പാത്രമില്ലാതാകുന്നു, അവിടുത്തെ ആകാശം അതിനൊന്നും സംഭവിക്കുന്നില്ല, അത് പൂർവ്വരൂപത്തിൽ തന്നെ. മുമ്പ് അതെങ്ങനെയിരുന്നോ അവിടെ ആ മൺപാത്രം വരുന്നതിന് മുമ്പ് എങ്ങനെയിരുന്നു, മൺപാത്രം വന്നതിന് ശേഷം അതിന് വ്യത്യാസമൊന്നുമില്ല, മൺപാത്രം പോയാലും അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ശരീരനാശം കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നു, ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് പുറത്തിറങ്ങി ഒരിടത്ത് യാത്ര ചെയ്യുന്നില്ല, സർവവ്യാപിയാണ്, അതിന് ജനിക്കാനോ മരിക്കാനോ കഴിയുന്നില്ല, കാരണം അത് നിത്യസ്വരൂപമാണ്, ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. മൺപാത്രം നശിച്ചപ്പോൾ ആകാശത്തിന് സംഭവിച്ചു അതുപോലെ. അപ്പോൾ മുക്തി അതാണ് മുക്തി. അങ്ങനെയാണെങ്കിൽ ആ മൺപാത്രം വരുന്നതിന് മുമ്പും അത് നിലനിന്നപ്പോഴും പിന്നീടും ആകാശത്തിനൊരു വ്യത്യാസവും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ താൻ ബന്ധനസ്ഥനാണെന്ന് കരുതുമ്പോഴും മുക്തി ആഗ്രഹിക്കുമ്പോഴും ബന്ധനത്തിലിരിക്കുമ്പോഴും മുക്തിയെ പ്രാപിക്കുമ്പോഴും എല്ലാം ഈ തത്വത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പിന്നെ എന്താണോ ഈ തത്വത്തെക്കുറിച്ച്, ഈ തത്വത്തെ കുറിച്ചുള്ള ഭ്രാന്തിയിൽ പെട്ടിരിക്കുന്നു, അവനിലുണ്ടാകുന്ന ആ തത്വത്തെക്കുറിച്ചുള്ള ഭ്രാന്തി മാറുന്നു അത്രയേ ഉള്ളൂ, അല്ല വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്നത്. അവിദ്യാകൃത ഉപാധി പരിച്ഛേദം ജഹതി, ഈ ഭ്രാന്തിയിൽ നിന്നവൻ മുക്തനാകുന്നു. ആ ഭ്രാന്തിയിൽ നിന്നും മുക്തനായാൽ പിന്നെ ശരീരം ഇരിക്കുന്നു അല്ലെങ്കിൽ ശരീരം നശിക്കുന്നു രണ്ടിലും വ്യത്യാസമില്ല. നാഭിനന്ദേതം മരണം, നാഭിനന്ദേത ജീവിതം. ജീവിതത്തെ സംബന്ധിച്ചോ മരണത്തെ സംബന്ധിച്ചോ വിശേഷതയില്ല. ശരീരം നശിക്കുന്നതും ശരീരം നിലനിൽക്കുന്നതും ഒരുപോലെയാണ്. കാരണം ആകാശത്തിന് ഒരു വിശേഷതി സംഭവിക്കുന്നില്ല. അത് മൺപാത്രം ഉണ്ടായപ്പോഴും അത് നിലനിന്നപ്പോഴും അത് നശിച്ചപ്പോഴും അവിടെ ഒരു വ്യത്യാസം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ജീവൻ ആകാശമായി നിൽക്കുമ്പോൾ ഉപാധികളെല്ലാം വിട്ട് അവിവേകം നഷ്ടപ്പെട്ട് ആകാശമായി നിൽക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. മുക്തി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ സംഭവിക്കാനില്ല. ഏവം ബ്രഹ്മവിദോ ബ്രഹ്മധാമ പ്രവേശിച്ചത്. ഇപ്പോൾ ബ്രഹ്മവിത്തുക്കൾ ബ്രഹ്മധാമത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ ബ്രഹ്മധാമ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് ജീവന്മാർ യാത്ര ചെയ്യുന്നു, ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ മരണശേഷം അവിടെ ചെന്ന് പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു, സംസാരത്തിൽ നിന്ന് മുക്തരാകുന്നു എന്നൊക്കെയുള്ള പൗരാണികമായ കഥകൾ, കൽപ്പനകൾ, അത് അജ്ഞന്മാരായ ജീവന്മാർക്ക് വേണ്ടി ഉള്ളതാണ്. തത്വജ്ഞാനിയുടെ നില അതല്ല. തത്വജ്ഞാനി താൻ ബന്ധനസ്ഥനായി ജ്ഞാനം കൊണ്ട് മുക്തിയെ പ്രാപിച്ചു, ഇനി എനിക്ക് ബന്ധനമില്ല എന്നല്ല അറിയുന്നു, മറിച്ച് താൻ നിത്യമുക്തനാണ്. നിത്യമുക്തൻ എന്നുള്ളതാണ് തത്വജ്ഞാനിയുടെ അനുഭവം. അതുകൊണ്ട് തത്വജ്ഞാനിക്ക് ഒരു ബന്ധനം കഴിഞ്ഞ് രണ്ടാമതൊരു മുക്തിയിൽ വന്നു, ഇനി അടുത്ത് മറ്റൊരു ബന്ധനത്തിലേക്ക് പോകുമെന്നുള്ള ഭയമില്ല. നിത്യമുക്തനിൽ ഒരു ബന്ധവും സംഭവിച്ചിട്ടുണ്ട്. ഒരു സംഭവം, ഒരു ബന്ധനം സംഭവിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെ നിത്യമുക്തനാകാൻ പറ്റും? അപ്പം നിത്യമുക്തനായിരിക്കുന്നവനും അങ്ങനെ ഒരു ആശങ്കയും, ഇനിയൊരു അജ്ഞാനം, ഇനിയൊരു ബ്രഹ്മജ്ഞാനം, വീണ്ടും ഒരു മോക്ഷം, അങ്ങനെ ഒരു ആശങ്കയില്ല. എന്തുകൊണ്ട്? ഇവിടെ തത്വജ്ഞൻ നിത്യമുക്തനാണ്. അതാണ് മുക്തിയുടെ നില, അതാണ് ഈ മന്ത്രത്തിൽ വിശദീകരിച്ചത്. സംപ്രാപ്യേനം ഇഷയോ ജ്ഞാനതൃപ്താഃ കൃതാത്മാനോ വീതരാഗ പ്രശാന്താഃ തേ സർവകം സർവത പ്രാപ്യധീരാഹ ആത്മാന സർവമേവാവിശന്തി വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ സന്യാസ യോഗാദ്യതേ ശുദ്ധസത്വാഹ തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃത പരിമുച്യന്തി സർവേ. മുമ്പ് പറഞ്ഞ കാര്യം തന്നെ, മുക്തി പരിമുച്യന്തി, ആ മോക്ഷത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണത്? മുമ്പ് പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്നു, ഒരേ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു എന്നവർക്ക് തോന്നും. പക്ഷേ പറയുന്നതാണ്, അദ്വൈതത്തിൽ പുനരുക്തിയില്ല. അദ്വൈതത്തിൽ പുനരുക്തിയില്ല, വീണ്ടും വീണ്ടും പറയുന്നതിനാണ് പുനരുക്തി എന്ന് പറയുന്നത്. പക്ഷെ അദ്വൈതത്തിൽ അതില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഇല്ല എന്ന് പറയാൻ കാരണം? കാരണം ഈ തത്വത്തെ ഒരാൾ വേണ്ടത്ര ഏകാഗ്രതയോടുകൂടിയാണ് ശ്രവിക്കുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ച് പുനരുക്തിയില്ല. എന്തുകൊണ്ട്? ഒരിക്കൽ അയാൾക്ക് ശ്രവിച്ചത് രണ്ടാമത് ശ്രവിക്കാൻ പറ്റത്തില്ല. പുനരുക്തി എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ശബ്ദത്തെ ഉദ്ദേശിച്ചാണ്. ഒരേ ശബ്ദം വീണ്ടും ആവർത്തിക്കുന്നു. ബ്രഹ്മം, ആത്മാവ്, ഇത്തരം ശബ്ദങ്ങൾ ആവർത്തിക്കുന്നുണ്ട്, ശരിയോ? പക്ഷെ ശബ്ദത്തെ ആവർത്തിക്കുന്നു. പക്ഷെ എന്താണ്, ശ്രവണത്തിൽ മനനത്തിൽ ഒരിക്കലും ആ തത്വത്തെ ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഓരോ തവണ ഈ ശബ്ദങ്ങൾ ശ്രവിക്കുമ്പോഴും നമ്മൾ ഗ്രഹിക്കുന്ന അർത്ഥത്തിന് വ്യത്യാസം വരുന്നു. മുമ്പ് ഗ്രഹിച്ചതല്ല പിന്നീട് ഗ്രഹിക്കുന്നു. എന്താ വ്യത്യാസം വരുന്നത്? കാരണം തത്വശ്രവണം അത് എന്റെ മുഖ്യമായ ഫലം തത്വജ്ഞാനമാണ്. എന്നാൽ അതിൻ്റെ അവാന്തര ഫലങ്ങൾ എന്താണ്? അത് ബുദ്ധിയുടെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കുന്നു, ബുദ്ധിയെ കൂടുതൽ സാത്യമാകുന്നു, അതിൻ്റെ മാലിന്യങ്ങളെ കളയുന്നു. അത് അനുനിമിഷവും ബുദ്ധി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ഒരു തവണ ശ്രവിച്ച തത്വത്തെ രണ്ടാമത് ശ്രമിക്കാൻ പറ്റും. രണ്ടാമത് അതിനെ തന്നെ ശ്രവിച്ചാലോ അതിന് മാറ്റം വരും. അങ്ങനെ അത് കൂടുതൽ സ്പഷ്ടവും പൂർണ്ണവും കൂടുതൽ വ്യക്തവുമാകും. ഓരോ തവണയും എന്താണ്, കൂടുതൽ വ്യക്തമായ തത്വമായ സ്പഷ്ടമായ തത്വത്തെയാണ് ഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കൽ ഗ്രഹിച്ചാലല്ല രണ്ടാമത് വീണ്ടും ഗ്രഹിക്കുന്നു. ആ തത്വത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമാണ്. അങ്ങനെ മാലിന്യങ്ങൾ മാറി ബുദ്ധിക്ക് ഏകാഗ്രത വന്നു, തത്വത്തിൻ്റെ സൂക്ഷ്മമായ വശങ്ങളെ ഗ്രഹിക്കുന്നു, നല്ല വികല്പങ്ങൾ മാറുന്നു. അപ്പോൾ ഓരോ സമയവും ശ്രവിക്കുന്നത്, ഗ്രഹിക്കുന്നത് പുതിയ തത്വത്തെയാണ്. തത്വം വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ, പക്ഷെ അതിനെ ഏകമായി ഗ്രഹിക്കാൻ കഴിയാത്തിടത്തോളം കാലം അതിനെ ഭാഗികമായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് കൂടുതൽ വ്യക്തതയും സ്പഷ്ടതയും ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നിരന്തരമായ ശ്രവണം. അത് അതിൻ്റെ ഏകാഗ്രത അനുസരിച്ച് അതിൻ്റെ വ്യക്തത വർദ്ധിച്ചു വരത്തേയുള്ളൂ. അതിൻ്റെ പൂർണ്ണത ഇതിലേക്കാണത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പൂർണ്ണത ഓരോ നിമിഷവും അത് മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ വ്യക്തത സ്പഷ്ടത ഓരോ നിമിഷവും അത് വ്യത്യസ്തമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കേട്ടതിന് രണ്ടാമത് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തത്വചിന്തയിൽ പുനരുത്തിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മുമ്പ് കേട്ടതല്ല ഒരിക്കലും രണ്ടാമത് കേൾക്കുന്നു. അതുകൊണ്ടൊരാൾ ഇത് പറഞ്ഞതാണല്ലോ, പറഞ്ഞത് കേവലം ശബ്ദത്തെയാണ്, നമ്മൾ ഗ്രഹിച്ച അർത്ഥത്തെയല്ല പറഞ്ഞത്. ഗ്രഹണം എവിടെയാണ്? ഉള്ളിലാ സംഭവിക്കുന്നത്, ശബ്ദം പുറത്താണ്. അപ്പോൾ ആ ഉള്ളിൽ സംഭവിക്കുന്ന ഗ്രഹണം അത് സ്പഷ്ടമാകുന്നു എന്ന് പറഞ്ഞാൽ പഴയതല്ല, പുതിയതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരാൾക്ക് ഇത് കേട്ട കാര്യം തന്നെ വീണ്ടും കേൾക്കുന്നു എന്ന് കരുതി ഇതിനുപേക്ഷ വിചാരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരാൾ ഉപേക്ഷ വിചാരിക്കുന്നുണ്ടെങ്കിൽ കേട്ടിട്ടില്ല എന്നർത്ഥം. ശബ്ദം അയാൾ ഗ്രഹിച്ചില്ല, വേണ്ട രീതിയിൽ ഗ്രഹിച്ചില്ല. ആ ശബ്ദം അയാളുടെ ചിത്തത്തിൽ ഒരു ചലനം ഉണ്ടാക്കി. എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്പഷ്ടത, ഒരു വ്യക്തതയായിരിക്കും. അത് വീണ്ടും സമാനമായ ശബ്ദം കൂടുതലാണ് വ്യക്തമാക്കും, സ്പഷ്ടമാക്കും. അപ്പോൾ കേട്ടതല്ല കേൾക്കുന്നു. ഓരോ തവണയും ശ്രവണത്തിൽ തത്വത്തിൽ ഒരാൾക്ക് പുതുമയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഏകാഗ്രതയോടെ കേൾക്കുന്നവർക്ക് വീണ്ടും താല്പര്യം ഉണ്ടാകുന്നത്. ഏകാഗ്രതയുള്ളതാണ് വീണ്ടും കേൾക്കണം എന്ന് താല്പര്യം. എന്തുകൊണ്ട്? അത് പുതുമയുണ്ട്. ഒരു അനുഭവം ആവർത്തനമാണെങ്കിൽ തീർച്ചയായും അത് വിരസമാക്കും. ഏതായാലും ശരി, പൽപ്പായസമായാലും ശരി, പുതുമയുണ്ടെങ്കിലേ വീണ്ടും ജിജ്ഞാസ ഉണ്ടാകും. അപ്പോൾ അനുഭവത്തിൻ്റെ ആ പുതുമ വരുമ്പോൾ വീണ്ടും മുമ്പ് കേട്ടതല്ല, വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹം തോന്നും, വീണ്ടും അത് ആഗ്രഹിക്കും. അപ്പോൾ തത്വശ്രവണത്തിൽ ഏകാഗ്രതയുണ്ടെങ്കിൽ ആ ജിജ്ഞാസ നിലനിൽക്കും, വീണ്ടും അതിനോട് ആഗ്രഹം വരും. ഒരിക്കലും പുനരുക്തി എന്ന് പറയുന്ന ഒന്ന് അനുഭവപ്പെടുത്തില്ല. അത് ഇതിനകത്തുള്ള കാര്യമില്ല. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥ സന്യാസയോഗാദ്യതയ ശുദ്ധസത്വാഹ തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃത പരിമുച്യന്തി സർവേ.